ഇന്നത്തെ വാർത്ത.
നമസ്കാരം, SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2021 June 2 ബുധനാഴ്ച. വാർത്ത വായിക്കുന്നത് ഡെലിസ് പോൾ. മെൽബണിലെ ലോക്ക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടാൻ വിക്ടോറിയൻ അധികൃതർ തീരുമാനിച്ചു. കാപ്പ വൈറസ് സ്ട്രെയിൻ അതിവേഗം പടരാൻ സാധ്യതയുള്ളതാണെന്ന് കണക്കിലെടുത്താണ് തീരുമാനം. മെൽബണിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് 5 സാഹചര്യങ്ങളിൽ മാത്രമാണ് തുടർന്നും അനുവദിച്ചിട്ടുള്ളത്. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും വ്യായാമത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനുമായി അനുമതിയുള്ള ജോലിക്കും പഠനത്തിനും. വാക്സിൻ സ്വീകരിക്കാൻ അർഹത ലഭിക്കുന്നവർക്ക് വാക്സിനേഷനായി പുറത്തു പോകാം. എന്നാൽ വ്യായാമത്തിനോ ഷോപ്പിങ്ങിനോ പുറത്തു പോകാവുന്ന പരിധി 5 to 10 km ഉയർത്തിയിട്ടുണ്ട്. Year 11, Year 12 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സ്കൂളിൽ പോകാൻ അനുവാദമുണ്ടാകും. പെയിന്റിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള പുറത്തുള്ള ജോലികൾ അനുവദിക്കും. അതേസമയം ഉൾനാടൻ വിക്ടോറിയയിൽ കൂടുതൽ ഇളവുകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ കേസുകളൊന്നും ഉൾനാടൻ വിക്ടോറിയയിൽ സ്ഥിരീകരിച്ചില്ലെങ്കിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ഏത് കാര്യത്തിനും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉൾനാടൻ വിക്ടോറിയയിലുള്ളവർക്ക് അനുവാദമുണ്ടാകും. എന്നാൽ അനുമതിയുള്ള അല്ലെങ്കിൽ പെർമിറ്റുള്ള സാഹചര്യത്തിൽ മാത്രമാണ് മെൽബണിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക. മെൽബണിലെ കോവിഡ് പ്രതിസന്ധിയിൽ വിക്ടോറിയയിലെ തൊഴിലാളികൾക്ക് സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഫെഡറൽ സർക്കാരിനോടുള്ള ആവശ്യം ഇതുവരെ മോറിസൺ സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന് വിക്ടോറിയൻ അധികൃതർ വ്യക്തമാക്കി. ജോബ് കീപ്പറോ സമാനമായ മറ്റൊരു സബ്സിഡിയോ സർക്കാർ നടപ്പിലാക്കണമെന്ന് വിക്ടോറിയൻ പ്രീമിയർ ജെയിംസ് മെർലിനോ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ വെള്ളിയാഴ്ച ദേശീയ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും ആക്ടിംഗ് പ്രീമിയർ ജെയിംസ് മെർലിനോ പറഞ്ഞു. വിക്ടോറിയയ്ക്ക് ഇതിനകം മറ്റു സംസ്ഥാനങ്ങളെക്കാളും ടെറിറ്ററികളെക്കാളും കൂടുതൽ പിന്തുണ ലഭിച്ചു കഴിഞ്ഞതായി ഫെഡറൽ ധനകാര്യമന്ത്രി സൈമൺ ബർമിംഗം ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിലുള്ള സാഹചര്യം ഫെഡറൽ സർക്കാർ നിരീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂ സൌത്ത് വെയിൽസിൽ പുതിയ രോഗബാധയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മെൽബണിൽ നിന്നൊരാൾ വൈറസ് ബാധ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ന്യൂ സൌത്ത് വെയിൽസിന്റെ തെക്കൻ തീരങ്ങളിൽ സന്ദർശനം നടത്തിയതായി റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ജാഗ്രത പാലിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. May 23 and 24 ഹാർവിസ് ബേ, ഗോൾഡ്ബോൺ, ഹ്യാംസ് ബീച്ച്, വിൻസെന്റ് ഷേ എന്നീ പ്രദേശങ്ങൾ ഈ വ്യക്തി സന്ദർശിച്ചതായാണ് റിപ്പോർട്ട്. ഹാർവിസ് ബേ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ ഈ മേഖലയിൽ 22 ശേഷം സന്ദർശിച്ചിട്ടുള്ളവർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായ ശേഷം ഐസൊലേറ്റ് ചെയ്യണമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെറി ചാണ്ട് നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനാ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എയ്ഡ് കെയർ രംഗത്തെ ജീവനക്കാരിൽ എത്ര പേർ വാക്സിൻ സ്വീകരിച്ചുവെന്ന വ്യക്തമായ കണക്കുകൾ സർക്കാരിന്റെ കയ്യിലില്ലെന്ന് റിപ്പോർട്ട്. പ്രായമേറിയവർക്ക് ശുശ്രൂഷ നൽകുന്ന 130,000 വരുന്ന തൊഴിലാളികൾ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് റിപ്പോർട്ട്. എയ്ഡ് കെയർ രംഗത്തുള്ളവരുടെ വാക്സിനേഷൻ സംബന്ധിച്ചുള്ള സെനറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് ഇക്കാര്യം ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയത്. പ്രായമേറിയവർക്ക് ശുശ്രൂഷ നൽകുന്നവർ വിവിധ വീടുകളിൽ ജോലി ചെയ്യുന്നതിനായി പോകുന്നുവെന്ന് ലേബർ സെനറ്റർ സെനറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി പറഞ്ഞു. വാക്സിനേഷൻ പദ്ധതിയിൽ വീടുകളിൽ ശുശ്രൂഷ നൽകുന്ന തൊഴിലാളികളെക്കാൾ കൂടുതൽ മുൻഗണന റെസിഡൻഷ്യൽ എയ്ഡ് കെയറിൽ ജോലി ചെയ്യുന്നവർക്ക് നൽകുന്നതായി ഇതിന് മറുപടി പറയുമ്പോൾ ആരോഗ്യവകുപ്പിലെ മൈക്കൽ ലൈ വിശദീകരിച്ചു. റെസിഡൻഷ്യൽ എയ്ഡ് കെയറിലെ ജോലിക്കാർക്ക് മുൻഗണന നൽകിയിരിക്കുന്നത് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ബ്രെൻഡൻ മർഫി പറഞ്ഞു. വീടുകളിൽ പ്രായമേറിയവർക്ക് ശുശ്രൂഷ നൽകുന്നവർക്ക് മറ്റ് മുൻനിര തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നതുപോലെ 1B ഘട്ടത്തിൽ തന്നെ അർഹത ലഭിച്ചിരുന്നതായി പ്രൊഫസർ ബ്രെൻഡൻ മർഫി ചൂണ്ടിക്കാട്ടി. ഫെഡറൽ സർക്കാരിന് കീഴിലുള്ള എയ്ഡ് കെയർ കേന്ദ്രങ്ങളിലെ 17% തൊഴിലാളികൾ വാക്സിനിന്റെ കുറഞ്ഞത് 1 dose സ്വീകരിച്ചു കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി ഈ അവസരത്തിൽ വ്യക്തമാക്കി. എയ്ഡ് കെയർ കേന്ദ്രങ്ങളിലെ 10% താഴെ തൊഴിലാളികൾ മാത്രമാണ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കനത്ത വിമർശനമാണ് വാക്സിൻ വിതരണ പദ്ധതിയുടെ വേഗത സംബന്ധിച്ച് ഉയർന്നിരിക്കുന്നത്. 40,000 തൊഴിലാളികൾ 1 dose സ്വീകരിച്ചതായി ഗ്രെഗ് ഹണ്ട് പറഞ്ഞു. അതേസമയം വാക്സിൻ വിതരണത്തിന്റെ വേഗത കുറവാണെന്ന വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ ക്വീൻസ്ലൻഡിലെ സ്വകാര്യ എയ്ഡ് കെയർ കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണ പദ്ധതിയിൽ സഹായമെത്തിക്കുമെന്ന് ക്വീൻസ്ലൻഡ് സർക്കാർ പറഞ്ഞു. പെർത്തിൽ വിദേശത്ത് നിന്ന് തിരിച്ചെത്തി ക്വാറന്റൈനിൽ കഴിയുന്ന ആളിൽ നിന്ന് ക്വാറന്റൈൻ കേന്ദ്രത്തിലെ മറ്റൊരാളിലേക്ക് വൈറസ് ബാധിച്ചതിന് പിന്നാലെ വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നവർക്കായി പ്രത്യേകമായുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ വേണമെന്ന പ്രതിപക്ഷം ആവർത്തിച്ച് ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാത്തതാണ് ഇത്തരം രോഗബാധയ്ക്ക് കാരണമെന്ന് ആരോഗ്യ ഉപദേശക സമിതിയിലെ ജെയിൻ ഹിൽട്ടൺ പറഞ്ഞു. ഫെഡറൽ സർക്കാരിൽ നിന്ന് മറ്റൊരു വീഴ്ചയ്ക്ക് ഉദാഹരണമാണിതെന്ന് ലേബറിന്റെ ആരോഗ്യവിഭാഗം വക്താവ് മാർക്ക് ബട്ട്ലർ പറഞ്ഞു. ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗം പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ 1.8% മാർച്ച് പാദത്തിൽ കൂടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാർച്ചിൽ നിന്ന് ഈ മാർച്ച് വരെയുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണെന്നാണ് റിപ്പോർട്ട്. ഒരു വർഷത്തിൽ 1.1% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. സ്വകാര്യ ബിസിനസ് നിക്ഷേപം, വീടുകളിലുള്ള നിക്ഷേപം, വീടുകളിലെ ആവശ്യങ്ങൾക്കുള്ള ചിലവ് എന്നിവയാണ് സാമ്പത്തിക വളർച്ചയിൽ സഹായിച്ച പ്രധാന ഘടകങ്ങളായി കണക്കാക്കുന്നത്. ആഗോളതലത്തിൽ സാമ്പത്തിക തിരിച്ചുവരവ് നടത്തുന്ന രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ മുന്നിലാണെന്ന് ട്രഷർ ജോഷ് വൈഡൻബർഗ് പറഞ്ഞു. ഇനി പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ മഴയ്ക്ക് സാധ്യത, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 18°C. മെൽബണിൽ നേരിയ മഴയ്ക്ക് സാധ്യത, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 18°C. ബ്രിസ്ബനിൽ മഴയ്ക്ക് സാധ്യത 22°. പെർത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ 21°C. അഡലേഡിൽ രാവിലെ മേഘാവൃതമായിരിക്കും, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 17°C. ഹോബാർട്ടിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും, 16°C. കാൻബറയിൽ നേരിയ മഴയ്ക്ക് സാധ്യത, 14°C. ഡാർവിനിൽ തെളിഞ്ഞ കാലാവസ്ഥയ്ക്കുള്ള സാധ്യത, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 32°C. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ രാത്രി 8 മണിക്ക് SBS മലയാളത്തിൽ 1 മണിക്കൂർ പരിപാടിയുണ്ടാകും. ഇന്ന് വാർത്ത വായിച്ചത് ഡെലിസ് പോൾ.
ഇന്നത്തെ വാർത്ത.